കുരുത്തോല കുരിശ് രൂപക്കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ച് സൂക്ഷിക്കുന്നത്. അത് ശരിയാണെന്ന് ആനയ്ക്കും തോന്നി. ആന രണ്ട് അമരത്തണ്ടെടുത്ത് കുരിശുണ്ടാക്കി അമ്മയെ കാണിച്ചാൽ അമ്മ തൊട്ടുമുത്താനൊന്നും പോണില്ല, ചർക്ക വെഞ്ചരിക്കപ്പെടുന്നില്ല. ആ ധൈര്യം കൊണ്ടാണ് അമ്മ അത് വെട്ടി വിറകാക്കിയത്. ചർക്കയും വെഞ്ചരിക്കാമായിരുന്നു എന്ന് ആനയ്ക്ക് തോന്നി. കുട്ടിപ്പാപ്പന് ചർക്ക അത്രയ്ക്ക് കാര്യമാണ്. മഴുവിൻ്റെ ആദ്യത്തെ ഒച്ച കേട്ട് അമ്മ വെട്ടിപ്പൊളിക്കുന്നത് ചർക്കയാണെന്ന് കുട്ടിപ്പാപ്പൻ തിരിച്ചറിഞ്ഞതും പരസഹായമില്ലാതെ എണീറ്റു നടന്നതും അതുകൊണ്ടാണ്. വെഞ്ചരിക്കപ്പെടുകയാണെങ്കിൽ കുരിശിനും ചർക്കയ്ക്കും ആത്മാവിൽ വ്യത്യാസമില്ലാതെ ഇരിക്കാമല്ലോ. പക്ഷേ അമ്മാമ്മ പറഞ്ഞത് കുരിശ് കുരിശും ചർക്ക ചർക്കയുമാണെന്നാണ്. കുരിശ് ചുമക്കുന്ന എല്ലാവരും ചർക്ക തിരിക്കുന്നില്ല, ചർക്ക തിരിക്കുന്നവർ കുരിശും ചുമക്കുന്നില്ല. കുട്ടിപ്പാപ്പൻ ചർക്ക ക്ലാസ് നടത്തിയിരുന്നു. കിടപ്പിലാവുന്നതുവരെ തട്ടിയും മുട്ടിയും അത് നിലനിർത്തി. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ചർക്ക ക്ലാസിൻ്റെ സ്ഥാനത്ത് വൃത്തിയുള്ള ഒരോലപ്പുരയും അതിനു ചുറ്റും സൂചി കുത്താനിടമില്ലാതെ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികളുമായിരുന്നു. ചെണ്ടുമല്ലികൾ ചുവപ്പും മഞ്ഞയും ഉണ്ടായിരുന്നു. ചർക്ക ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാൾ ആനയ്ക്കിഷ്ടം ചെണ്ടുമല്ലികൾക്കിടയിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവൾക്കും ചെണ്ടുമല്ലികൾക്കും മീതെ കൂടി രഘുപതി രാഘവ ഓളങ്ങളായി ഒഴുകിപ്പോയി. ചെണ്ടുമല്ലി പൂക്കൾക്കകത്ത് ക്ഷയരോഗത്തിൻ്റെ അണുക്കളുണ്ടെന്ന് എ പി ലിസി ആനയെ പേടിപ്പിച്ചു. ആനയുടെ വീട്ടിൽ ഒരു ദിവസം 300 ചെണ്ടുമല്ലികൾ വിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണത്. കുട്ടിപ്പാപ്പനും പള്ളിയിലെ കൊച്ചച്ഛനും കള്ളറക്കൽ വർഗീസേട്ടനും കൂടിയാണ് ചർക്ക ക്ലാസ് തുടങ്ങിയത്. ചർക്ക ക്ലാസ് നടത്താനുള്ള സ്ഥലവും കെട്ടിമേയാനുള്ള ഓലയും അമ്മാമ്മ സൗജന്യമായി കൊടുത്തു.
അവർക്ക് കോൺഗ്രസ് ഉണ്ടാക്കാനാണ്, ഇനി എന്തുട്ട് കോൺഗ്രസ്? സ്വാതന്ത്ര്യം കിട്ടിയില്ലേ?
കോക്കാഞ്ചിറയിലെ ആണുകൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആ ദേഷ്യം അവർ ആനയോടും കാട്ടുന്നുണ്ടെന്ന് ആനയ്ക്ക് തോന്നി. പ്രത്യേകിച്ച് എട്ടുമുറിക്കാർ. ആന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എട്ടുമുറിയിലെ ആണുങ്ങൾ കണ്ണുരുട്ടി കാണിച്ചു. അവർ കമ്മുക്കളായിരുന്നു. കമ്മുക്കൾക്ക് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാർക്ക് കമ്മുക്കളെയും ദേഷ്യമായിരുന്നു. ആനയ്ക്ക് ചർക്ക ക്ലാസ്സിലോ കോൺഗ്രസ്സിലോ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മാമയ്ക്കും കോൺഗ്രസ്സിൽ താല്പര്യമില്ലെന്ന് ആനയ്ക്കറിയാം.
തൊട്ട് കോൺഗ്രസ്, എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ മൂത്തോൻ പറയുന്നതിൽ മാത്രമാണ് വിശ്വാസം. അവൻ ഒന്നാന്തരം കമ്മുമാണ്.
പക്ഷേ മൂത്തോൻ പറയുന്നത് എന്താണെന്ന് ആനയ്ക്കറിയില്ലല്ലോ. അമ്മാമയ്ക്കും അതറിയില്ല. അതറിയണമെങ്കിൽ നാട് വിട്ടുപോയ മൂത്തോൻ വരണം. പള്ളിയിൽ വിളിച്ചു പറഞ്ഞും പിടിയേറി പിരിക്കാൻ ചെല്ലുമ്പോൾ വീടുകളിൽ നേരിട്ട് പറഞ്ഞുമാണ് കൊച്ചച്ഛനും കള്ളറക്കൽ വർഗീസേട്ടനും ചർക്ക ക്ലാസ്സിലേക്ക് ആളെ കൂട്ടിയത്. എന്നിട്ടും കോക്കാഞ്ചിറയിലെ ആണുങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണുങ്ങൾ പലരും വന്നു.
മക്ക കോൺഗ്രസ്സൂല്യ, കമ്മ്യൂണിസ്റ്റൂല്യ, അച്ഛനാ വിളിച്ചു, ഉമ്മളാ വന്നു,
വന്ന പെണ്ണുങ്ങൾ പറഞ്ഞു. കോക്കാഞ്ചിറയിലെ ആണുങ്ങൾ അവരെ കൂവി. രാവിലത്തെ വീട്ടുപണികളൊക്കെ തിരക്കിട്ട് കഴിച്ച് ഞൊറിവാലും കുലുക്കി ചർക്ക ക്ലാസ്സിലേക്ക് ഓടുമ്പോൾ ആണുങ്ങൾ ഓരോരോ മറവിലിരുന്ന് അവരെ കളിയാക്കി. ചർക്ക പഠിക്കാനല്ല, കൊച്ചച്ഛനെ നോക്കിയിരിക്കാനാണ് അവർ ചർക്ക ക്ലാസ്സിൽ പോകുന്നതെന്ന് ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കി. കോക്കാഞ്ചിറയിലെ ആണുങ്ങൾ കമ്മുക്കളാണെന്നും കമ്മുക്കൾക്ക് ദൈവമില്ലെന്നും പറയുന്നവരാണെന്നും കൊച്ചച്ഛൻ വിവരിച്ചു. കമ്മുക്കൾ തിരുസഭയ്ക്കെതിരാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്. കൊച്ചച്ഛൻ പെണ്ണുങ്ങളെ ആശ്വസിപ്പിച്ചു. ആണുങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് പെണ്ണുങ്ങളുടെ കടമ ചർക്ക ക്ലാസ് ഇത് രണ്ടും ഉദ്ദേശിച്ചാണ് തുടങ്ങുന്നത്. അടുത്ത് ചെന്നൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ കൊച്ചച്ഛന് നാറാതിരിക്കാൻ വേണ്ടി എല്ലാ പെണ്ണുങ്ങളും അലക്കി കുളിച്ചിരുന്നു. നീലം മുക്കിയ വെള്ളമുണ്ടും കുപ്പായവും ഇട്ട് തുറന്നുവിട്ട പ്രാവുകളെ പോലെ അവർ ചർക്ക ക്ലാസിൻ്റെ ചാണകം എഴുകിയ നിലത്ത് കുറുകി കുറുകിയിരുന്ന് ചർക്ക തിരിക്കാൻ പഠിച്ചു. അവർ വൃത്തിവെടുപ്പോടെ കൊച്ചച്ഛനു ചുറ്റും നിന്നപ്പോൾ കൊച്ചച്ഛൻ്റെ ലോഹയിൽ നിന്ന് അത്ഭുതകരമാം വിധം എല്ലാ അച്ഛന്മാരുടെ ലോഹയ്ക്കുള്ള ഒരു മണം അവരിലേക്ക് പടർന്നു. രഘുപതി രാഘവ കഴിഞ്ഞാലുടനെ കമ്മുക്കളുടെ മാനസാന്തരത്തിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ചർക്ക ക്ലാസ്സിൽ ചൊല്ലിയിരുന്നു. രഘുപതി രാഘവ കുട്ടിപ്പാപ്പനും മാനസാന്തര പ്രാർത്ഥന കൊച്ചച്ഛനുമാണ് ചൊല്ലിക്കൊടുക്കുക. മാനസാന്തര പ്രാർത്ഥനയുടെ നേരത്ത് ഹിന്ദുക്കൾ മിണ്ടാതെ നിന്നു.
റോമക്കാരെ പ്രാർത്ഥന ചോമാരും തൊട്ടാണ് ചൊല്ലണേ? കല്യാണി ചോദിച്ചു. വിരോധമുണ്ടായിട്ടല്ലാട്ടാ, ദൈവമൊക്കെ ഒന്ന് തന്നെയാ, എന്നാലും തൊട്ടാണ് വെറുതെ,
കുറുമ്പയും പറഞ്ഞു. അതുമാത്രമായിരുന്നില്ല പ്രശ്നം. കുറുമ്പയുടെ കാര്യം തന്നെ എടുക്കാം. ചക്കൻ കമ്മുവാണെന്ന് കുറുമ്പയ്ക്കറിയാം. ചക്കൻ്റെ അസൽ സ്വഭാവവും കുറുമ്പയ്ക്കറിയാം. ചക്കനോട് ചോദിക്കാതെ ചക്കൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം കുറുമ്പയ്ക്കില്ല.
അതുകൊണ്ടാണ്. കോക്കാഞ്ചെറയിലെ ഹിന്ദുക്കളും മനോവേദന വന്നാൽ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്, കപ്പേളയിൽ മെഴുകുതിരി കത്തിക്കാറുണ്ട്, ഒല്ലൂർ മാലാഖയുടെ പള്ളിയിൽ തുള്ളാറുണ്ട്. മാനസാന്തര പ്രാർത്ഥനയുടെ കാര്യം അതല്ല, കമ്മുക്കളെ ഇടപെടുത്തുന്ന കാര്യമാണ്. കമ്മുക്കളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അനുഭവിച്ചോർക്കേ അറിയൂ. ഇതൊന്നുമല്ലാതെ കൊച്ചച്ചൻ ഒരു ദിവസം മാനസാന്തര പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നത് നിർത്തി. മാനസാന്തര പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിന്നവരോട് അച്ഛൻ പറഞ്ഞു, ഇനി അത് വേണ്ട. കൊച്ചച്ഛനും കുട്ടിപ്പാപ്പനും ആശ്വാസത്തോടെ തമ്മാമിൽ നോക്കി നെടുവീർപ്പിട്ടു. പിന്നെ രഘുപതി രാഘവ മാത്രമായി. ഹാർമോണിയവും ബുൾബുളും മാറി മാറി വായിച്ച് എത്ര പ്രാവശ്യം ചൊല്ലിക്കൊടുത്തിട്ടും കോക്കാഞ്ചെറയിലെ പെണ്ണുങ്ങൾ രഘുപതി രാഘവ എന്നും ജനഹേണമന എന്നുമാണ് പാടിയത്. കേട്ട് കേട്ട് ആനയ്ക്കു പോലും ദേഷ്യം വന്നു. രഘു അല്ല രഘു, കുട്ടിപ്പാപ്പൻ പറയും, രഘു. പെണ്ണുങ്ങൾ അമർത്തി പറയും. ഒരു മാസം മുഴുവൻ ചർക്ക ക്ലാസ്സിലിരുന്ന് നൂറ്റനൂലും കൊണ്ട് പെണ്ണുങ്ങൾ ആലം വെട്ടോഴിയിലെ കസ്തൂർബ ആശ്രമത്തിൽ പോയി. നൂലെടുത്തിട്ട് പകരം കൊടുത്ത കാശ് കണ്ട് കോക്കാഞ്ചറക്കാരികൾ കഷ്ടം വെച്ച് നിന്നു. അവർക്കത് വിശ്വസിക്കാനായില്ല. എന്തുകൊണ്ട് ഇവളേത് പിച്ചക്കാശാ? ഇതിലും ഭേദം സൂര്യഗ്രാമത്തിലെ തീപ്പട്ടി കമ്പനിയിൽ പോകുന്നതല്ലേ, അഞ്ചേരി വെട്ടോഴിയിലെ പടക്ക കമ്പനിയിൽ പോകുന്നതല്ലേ, വളർക്കാവിലെ കശുവണ്ടി കമ്പനിയിൽ തൊണ്ടതെല്ലാം പോകുന്നതല്ലേ. ഇതൊന്നും വേണ്ട. അവരവരുടെ വീട്ടിലിരുന്ന് തീപ്പെട്ടി മുട്ടുകയോ കോറതെറുക്കുകയോ ചെയ്തുകൂടെ? ഈ പിച്ചക്കാശും പാൽപ്പൊടിയും കൊണ്ട് വീട് പുലരുമോ? സഹോദരിമാരെ, ഇത് തൊഴിലല്ല, സേവനമാണ്. കുട്ടിപ്പാപ്പൻ ആവുന്നതും പറഞ്ഞു നോക്കി, പക്ഷെ അവർ കൂട്ടാക്കിയില്ല. മക്കി പണി പറ്റില്ല പ്രാഞ്ചീസേ, നിനക്ക് പെണ്ണും പെടക്കോഴിയും ഒന്നുമില്ലല്ലോ, നീയായിരുന്ന് തിരുക്കി. പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ചർക്ക ക്ലാസ് ഉപേക്ഷിച്ചു പോയി. കോക്കാഞ്ചെറയിലെ ആണുങ്ങൾ ഒന്നര ദിവസം നിർത്താതെ ചിരിച്ചു. അതായിരുന്നു കമ്മുക്കളുടെ ചിരി. എല്ലാവരും പോയിട്ടും കുട്ടിപ്പാപ്പൻ ഒറ്റയ്ക്കിരുന്ന് നൂൽ നൂറ്റു, ഹാർമോണിയം വായിച്ചു, രഘുപതി രാഘവ പാടി. ചർക്ക ക്ലാസ്സിനകത്ത് നിലത്തു വിരിച്ച പുൽപ്പായിൽ ഇടയ്ക്കിടെ നിരാഹാരം കിടന്നു. പഞ്ഞിയും പൊടിയും തട്ടി ചുമച്ചു. അങ്ങനെ അങ്ങനെ തീരെ കിടപ്പിലായി. കുട്ടിപ്പാപ്പന് ക്ഷയരോഗം അധികമായതോടെ ആരും ചർക്ക ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കാതായി. ആദ്യമൊക്കെ അമ്മ ദിവസവും ചർക്ക ക്ലാസ് അടിച്ചു വാരിയിരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ചിതല് തട്ടുകയും ചാണകം മെഴുകുകയും ചെയ്തിരുന്നു. പിന്നെ പിന്നെ അതില്ലാതായി. എല്ലാവർക്കും ചർക്ക ക്ലാസ്സിനെ മറന്നു. എല്ലാവരും ചർക്ക ക്ലാസ്സിനെ മറന്നു. കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടും മറന്നു. ആനി ചെണ്ടുമല്ലികളെ വെറുത്തു, അവ ഉണങ്ങിപ്പോയി. ആദ്യത്തെ കാറ്റിലും മഴയിലും ചർക്ക ക്ലാസ് വീണു. ഉണങ്ങിയ ചെണ്ടുമല്ലികൾ അതിനു മീതേക്ക് ചാഞ്ഞു കിടന്നു. ഏറ്റവും അടിയിൽ പെട്ടുപോയ ഗാന്ധി ചിത്രങ്ങളും ത്രിവർണ പതാകകളും ചിതലുകൾ തിന്നു തീർത്തു. പിന്നെ ചിതലുകൾ ചർക്കകളിലേക്ക് നാവ് നീട്ടി. മഴ പെയ്തു കുതിർന്നപ്പോൾ ഉണങ്ങിയ ചെണ്ടുമല്ലി പൂവുകളിൽ ക്ഷയരോഗാണുക്കളുടെ ഊറ്റത്തോടെ തുരുതുരാ ചെടികൾ മുളച്ചു നിന്നു. ആ ചിതൽക്കാലം മുഴുവൻ കുട്ടിപ്പാപ്പൻ പനിച്ചും ചുമച്ചും ചോര തുപ്പിയും കഴിച്ചുകൂട്ടുകയായിരുന്നു. കുട്ടിപ്പാപ്പന് രോഗം കൂടും കുറയും, പിന്നെയും കൂടും. കുട്ടിപ്പാപ്പൻ മരിച്ചുവെന്ന് ആനി കരുതിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. മരിച്ചവർ കിടക്കുന്നത് പോലെ കാലുകൾ നീർത്തിവെച്ച്, കൈകൾ നീർത്തിവെച്ച്, കണ്ണുകൾ മേലോട്ട് മറിച്ച് യാതൊരനക്കവുമില്ലാതെ കുട്ടിപ്പാപ്പൻ കിടക്കും. കുറേ നേരം നോക്കി നിന്നിട്ട് ആരും കാണാതെ ആനി കുട്ടിപ്പാപ്പൻ്റെ നെഞ്ചത്ത് ചെവി വെച്ച് നോക്കും. അപ്പോൾ ആനയുടെ നെഞ്ചാണ് പടപട അടിക്കുക. കുട്ടിപ്പാപ്പന് ഒരുപാട് പ്രാവശ്യം അന്ത്യകൂദാശ കൊടുത്തിട്ടുണ്ട്. രണ്ട് അന്ത്യകൂദാശകൾക്കിടയിലുള്ള ചെറിയ കാലത്താണ് കുട്ടിപ്പാപ്പന് രോഗം കുറഞ്ഞുവെന്ന് എല്ലാവരും വിചാരിക്കുക. അന്ത്യകൂദാശകൾക്കിടയുള്ള സമയം കൂടാ കുറയാം, ഒന്നും പറയാൻ പറ്റില്ല. ചർക്ക ക്ലാസ് വീണ ശേഷം കുട്ടിപ്പാപ്പൻ്റെ രോഗം വളരെ കൂടി. കുറയാൻ ഒരുപാട് കാലമായി. ആ കാലത്താണ് ആനി ഒരു വർത്തമാന കടലാസ് മുഴുവനായി കാണുന്നത്, നീർത്തുന്നത്, മടക്കുന്നത്, നീർത്തി മടക്കി കഷ്ടപ്പെടുന്നത്. അതിനു മുമ്പ് കടയിൽ നിന്ന് മുളകും ശർക്കരയും പരിപ്പും പൊതിഞ്ഞു കൊണ്ടുവരുന്ന ചെറിയ കഷ്ണങ്ങളായിട്ടെ ആനി വർത്തമാന കടലാസ് കണ്ടിട്ടുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരം കൊച്ചച്ചൻ വർത്തമാന കടലാസ് കൊണ്ടുവരും. കുട്ടിപ്പാപ്പൻ്റെ അടുത്തിരുന്ന് വായിച്ചു കേൾപ്പിക്കും. കുട്ടിപ്പാപ്പൻ കണ്ണടച്ച് കിടന്നാണ് വായന കേൾക്കുക. ഓരോന്നിനും മൂളും, പലതരം മൂളലുകളുണ്ട്. കൊച്ചച്ചൻ കൊണ്ടുവരുന്ന വർത്തമാന കടലാസ് വായിക്കുമ്പോഴുള്ള മൂളലുകളല്ല, കുഞ്ഞൻ കമ്പൗണ്ടറുടെ
വീട്ടിൽ നിന്ന് വല്യമായി കൊണ്ടുവരുന്ന നവജീവൻ വായിക്കുമ്പോഴുള്ള മൂളലുകൾ. ആനയ്ക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും രണ്ടു വർത്തമാന കടലാസിലുമില്ല. അവൾ ശ്രദ്ധിക്കുന്നത് കുട്ടിപ്പാപ്പൻ്റെ മൂളലുകളാണ്. ചിലപ്പോൾ ചിന്നമ്മയോടും ചീയമ്മയോടും അതിൽ ചില മൂളലുകൾ ആനി പ്രയോഗിക്കും.
ഈ കിടാവ് എന്തോട്ടാണ് കിടന്നു മുക്കും മൂളും ചെയ്യണേ? തൊള്ള തുറന്നൂടെ ഈന്.
ആന തുള്ള തുറക്കില്ല. ഐ റിപ്പീറ്റ്, തൊള്ള തുറക്കില്ല. അവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് വരെ മൂളിക്കൊണ്ടിരിക്കും. ചില മൂളലുകൾ ശരിക്കും കുട്ടിപ്പാപ്പൻ്റെ അതേപോലെയാണ്. വർത്തമാന കടലാസ് വായനയിൽ ആനയ്ക്കിഷ്ടമില്ലാത്ത കാര്യം നവജീവൻ കുഞ്ചൻ കമ്പൗണ്ടറുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുന്നതാണ്. കുഞ്ചൻ കമ്പൗണ്ടറുടെ ഉമ്മ കൊച്ചുകേറി എത്ര വിളിച്ചാലും, ഐ റിപ്പീറ്റ്, കൊച്ചുമേറി എത്ര വിളിച്ചാലും വാതിൽ തുറക്കില്ല. വാതിൽ തുറന്നാലോ? ആനയെ കണ്ടാൽ ഉടനെ മുഖം വീർക്കും. നവജീവൻ പിടിച്ചൊരൊറ്റ വലിയാണ്. കീറിയാൽ ആനയെ കുറ്റപ്പെടുത്താമല്ലോ. നിന്റെ വല്യമ്മായിനെ കെട്ടിച്ച് വിടാൻ പറാട്ടാ നിന്റെ അമ്മാമോട്. അല്ലാണ്ട് വല്ലോരുടെയും പോടി പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിക്കാണ്ട്.
കൊച്ചുമേറി പടക്കം പൊട്ടുന്ന പോലെ വാതിലടയ്ക്കും. കുട്ടിപ്പാപ്പന് വേണ്ടിയാണ് ആന ഇങ്ങനെ ഓരോന്ന് എല്ലാ ദിവസവും സഹിക്കുന്നത്.
നവജീവൻ വായിക്കാതെ കുട്ടിപ്പാപ്പന് സമാധാനമുണ്ടാവില്ല. ഈ ലോകത്ത് കുഞ്ചൻ കമ്പൗണ്ടറുടെ വീട്ടിൽ മാത്രമാണോ നവജീവൻ ഉള്ളത്? കൊച്ചുമേറിയുടെ ഭാവം കണ്ടാൽ അങ്ങനെ തോന്നും. ആനയോട് ഇങ്ങനെയാണെങ്കിൽ പാവം വല്യമ്മായി നവജീവൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും കൊച്ചുമേറി? നവജീവൻ എന്തു പറയുന്നു എന്ന ചോദ്യമാണ് കുട്ടിപ്പാപ്പൻ എപ്പോഴും കൊച്ചച്ഛനോട് ചോദിക്കുന്നത്. നവജീവൻ പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടിപ്പാപ്പൻ്റെ മൂളലുകൾക്ക് കനം വയ്ക്കും. കുട്ടിപ്പാപ്പന് സന്തോഷമാവട്ടെ എന്ന് കരുതിയാണ് വല്യമ്മായിയും ആനയും നവജീവൻ്റെ പേരിൽ അപമാനം സഹിക്കുന്നത്. നവജീവൻ വായിക്കാൻ കൊച്ചച്ഛനും താല്പര്യമാണ്. രോഗം കുറഞ്ഞിട്ടും കുട്ടിപ്പാപ്പൻ ചർക്ക ക്ലാസ് വീണ്ടും തുടങ്ങിയില്ല. കൊച്ചച്ഛനും താല്പര്യമുണ്ടായിരുന്നില്ല. കള്ളറക്കൽ വർഗീസേട്ടൻ ജോലി കിട്ടി ബോംബെക്ക് പോയി. ആരും ചർക്ക ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല. കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിൽ കിടന്നാൽ ചർക്ക ക്ലാസ് കാണാറാവുന്ന, ഐ റിപ്പീറ്റ്, കാണാവുന്ന ജനൽ അടപ്പിച്ചു. ആരും അത് തുറക്കാതിരിക്കാൻ ചൂടിക്കയറിക്കൊണ്ട് കെട്ടുമുറുക്കി വെപ്പിച്ചു. ചർക്ക ക്ലാസിൻ്റെ ആത്മാവ് വരെ ചിതൽ തിന്ന് തീർത്തുവെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. പുതിയ ചർക്കകൾ കൈകാര്യം ചെയ്യാൻ എനിക്കറിഞ്ഞുകൂടാ, കുട്ടിപ്പാപ്പൻ കൊച്ചച്ഛനോട് പറഞ്ഞു. കൊച്ചച്ഛൻ ഒരു വല്ലാത്ത ചിരിയാണ് ചിരിച്ചത്. അറിയാതിരിക്കുകയാണ് ശരി, കൊച്ചച്ഛൻ പറഞ്ഞു. ചർക്ക ക്ലാസിനെ പറ്റിയുള്ള അവസാന വാചകം അതായിരുന്നു. എന്നിട്ടും ഇന്ന് മഴുവിൻ്റെ ആദ്യത്തെ ഒച്ച ചർക്കയിന്മേൽ വീണതാണെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടിപ്പാപ്പൻ ഞെട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റ് നടന്നു. ഇത് കാരണം കുട്ടിപ്പാപ്പന് അടുത്ത അന്ത്യകൂദാശ കൊടുക്കേണ്ടി വരുമോ? തോറാന വെയിൽ. തോറാന പെരുന്നാളിൻ്റെ അന്ന് കാട്ടാനയും കരടിയും ഒലിച്ചു വരുന്ന മഴയായിരിക്കുമെന്ന് അമ്മ പറഞ്ഞത് വിശ്വസിച്ച് രാവിലെ മുതൽ ഉമ്മറത്തിണയിൽ കാത്തിരിക്കുകയാണ് ആനി. ഒരു തുള്ളി മഴ പെയ്തില്ല. സൂര്യൻ ഭയങ്കരമായി ഉദിച്ചു നിൽക്കുന്നു. തോറാനയെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് തിളയ്ക്കുന്നു. ആനയ്ക്ക് നിരാശയും ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും സന്തോഷവുമാണ്. എത്ര പെരുമഴയായാലും കോക്കാഞ്ചിറ പള്ളിയിൽ നിന്ന് തൃശൂർ പുത്തൻ പള്ളിയിലേക്കുള്ള ജാഥ മുടക്കുകയില്ലെന്ന് കുർബാനയിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ചിന്നമ്മയും ചീയമ്മയും ജാഥയ്ക്ക് പോവാനുള്ള വെള്ളപ്പാവാടയും വെള്ള ബ്ലൗസും നെറ്റും തോറാന വെയിലിൽ അലക്കി ഉണക്കുന്നു. അഴക്കയിൽ ഓരോന്ന് വിരിച്ചിടുമ്പോഴും ആനയെ നോക്കി ഓരോന്ന് പറയുകയും കിടന്ന് ചിരിക്കുകയും ചെയ്യുന്നു.